കൊമാല, സന്തോഷ് ഏച്ചിക്കാനം. കഥ 7, പേജ് 55. ബേബീസ് ബ്രത്ത്. വെള്ളിയാഴ്ച വൈകുന്നേരം കുവൈത്താ തെരുവിലൂടെ നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായൊരു സംഭവമുണ്ടായി. ഇവിടെ വന്നതിന് ശേഷം 13 കൊല്ലത്തോളം എന്നിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും വിട്ടുനിന്ന ചില ഓർമ്മകൾ ആകസ്മികമായി മടങ്ങി വന്നു. ഉണങ്ങിയ വയൽപ്പുല്ലുകളിൽ ആദ്യത്തെ മഴത്തുള്ളികൾ ഉണ്ടാക്കുന്ന അനിർവചനീയമായ വാസന എന്നെ കുറേ പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയി. മരുഭൂമിയുടെ പൊടിക്കണ്ണാടി തുടച്ചു നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ദീപനയാണ്, എൻ്റെ ഉറ്റ ചങ്ങാതി. കുളങ്ങര GLP സ്കൂൾ മുതൽ ഒരേ ബെഞ്ചിൽ കാലുകൾ പരസ്പരം മുട്ടിച്ച് ഇരുന്നാണ് ഞങ്ങൾ പഠിച്ചത്. നാട് വിട്ടതിന് ശേഷം ഒരു തവണയെങ്കിലും അവനെ വിളിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഞാൻ കാണിച്ചില്ല. മനഃപൂർവ്വമല്ല, ഇത്രയും വർഷത്തിനിടയ്ക്ക് രണ്ടാമതൊരാളോട് പങ്കുവയ്ക്കാൻ മാത്രം ശ്രേഷ്ഠമായ യാതൊരു സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ എന്താ, ഒഴിവു ദിവസത്തിൽ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ ബ്ലൂമൂൺ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ ഒരു തുണ്ട് കടലാസിൽ എഴുതി ദീപിന് അയച്ചു കൊടുക്കാമായിരുന്നു. ഒന്നും നടന്നില്ല. അവനിപ്പോൾ എവിടെയായിരിക്കും? ദീപിന് ചിലപ്പോൾ എന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് വരുമോ? ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. 2 ദിവസത്തിന് ശേഷം ദീപിനെ പറ്റിയുള്ള സകല വിവരങ്ങളും ഞാനൊരു മാഗസിനിൽ കണ്ടെത്തുന്നുണ്ട്. തൽക്കാലം നമുക്ക് ലോതറെപ്പറ്റി സംസാരിക്കാം. ഓർമ്മകൾക്ക് ഒരു അടുക്കും ചിട്ടയും ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ദീപിൻ്റെ സ്ഥാനത്ത് പെട്ടെന്ന് ലോതർ കയറി വന്നത്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ഞങ്ങൾ അന്ന് മുടങ്ങാതെ മാൻഡ്രേക്ക് വായിക്കുമായിരുന്നു. അതിലെ ലോതറുടെ കട്ടായിരുന്നു കുഞ്ഞാലിക്ക്. 6 അടിയിലധികം വരും. പറ്റേ വെട്ടിയ മുടി, വിരിഞ്ഞ് കിളിരം കൂടിയ നെഞ്ച്, ലോതറെപ്പോലെ മസിലുകൾ കൊണ്ട് തേച്ച് കെട്ടിയ മനോഹരമായ ഒരു ഉടൽ. നാവികനായിരുന്നു, പക്ഷെ സാധാരണ കപ്പൽ ജോലിക്കാരെ പോലെ പുകവലി, മദ്യപാനം തുടങ്ങിയ ഏർപ്പാടുകൾ തീരെയില്ല. അവിവാഹിതനായതുകൊണ്ട് 45 കഴിഞ്ഞവനാണെന്ന് കണ്ടാൽ തോന്നില്ല. ഒരുപാട് ആലോചനകൾ ഇങ്ങോട്ട് വന്നെങ്കിലും ഒരു സ്ത്രീയിൽ മാത്രമായി തൻ്റെ ശരീരത്തിൻ്റെ അടിയൊഴുക്കുകൾ കെട്ടിയിടാൻ അയാൾ തയ്യാറായില്ല. കുളങ്ങരയിലെ സകല പെണ്ണുങ്ങളിലേക്കും അത് പരന്നൊഴുകണമെന്ന് കുഞ്ഞാലി ആഗ്രഹിച്ചു. അതിനുവേണ്ടി അയാൾ മുഴുവൻ സമയവും വിനിയോഗിച്ചു. കുളങ്ങരയിൽ ജനിച്ച കുട്ടികൾക്കെല്ലാം തൻ്റെ ചായയാണെന്ന് പറഞ്ഞ് അയാൾ അംഗീകൃത ജാരനായി സ്വയം അവരോധിച്ചു. അതോടെ പുരുഷന്മാർ അസ്വസ്ഥരായി. ഭാര്യമാരുടെ സത്യപ്രസ്താവനകൾ കൊണ്ടൊന്നും അവർ തൃപ്തരായില്ല. കാരണം കുഞ്ഞാലിയുടെ ശരീരത്തിൻ്റെ കാന്തിക ബലം അവരെ അത്രയധികം അന്ധരാക്കി കഴിഞ്ഞിരുന്നു. ഈ വിശ്വാസം പ്രബലമാക്കുവാൻ തന്നെയും കുളങ്ങരയിലെ മറ്റു പുരുഷന്മാരെയും താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞാലിയുടെ 2-ാമത്തെ വെല്ലുവിളി ഉയർന്നു. ഒരു സ്ത്രീ ശരീരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പുരുഷായുസ് കൊണ്ടുപോലും സാധിക്കില്ല. അത് സത്യമാണെന്ന് ഞങ്ങൾക്കും തോന്നി. അല്ലെങ്കിൽ ഇത്രയും അപമാനിക്കപ്പെട്ട സ്ഥിതിക്ക് ഒരുത്തിനെങ്കിലും വന്ന് ലോതറോട് 2 വർത്തമാനം പറയുമായിരുന്നില്ലേ? പക്ഷേ അവർ തങ്ങളുടെ ശരീരത്തിൻ്റെ കെടുകാര്യസ്ഥിതി അംഗീകരിച്ചുകൊണ്ട് തല കുനിക്കുകയല്ലേ ചെയ്തത്? അന്നു മുതൽ കുളങ്ങരയിലെ പുരുഷ സങ്കല്പം ലോതറായി. എല്ലാ വൈകുന്നേരങ്ങളിലും വെയിൽ ചായും മുമ്പ് അയാൾ ഞങ്ങൾക്ക് മുന്നിൽ രതിയുടെ മാന്ത്രിക ലോകത്തെപ്പറ്റി മിനിറ്റുകളോളം സംസാരിച്ചു. കുളങ്ങരയിലെ വലിയ പതിവ്രതകളാണെന്ന് കരുതിയ സ്ത്രീകളുടെ മുഖമൂടികളുമായിട്ട് ഓരോ ദിവസവും ലോതർ വന്നു. അവരുടെ ശരീരങ്ങളെ വ്യാജമായ നിഗൂഢതകളിൽ നിന്നും കണ്ടെടുത്ത് അയാൾ വെളിച്ചത്തിന് താഴെ ഒരു ഭൂപടം പോലെ നിവർത്തിവെച്ചു. അവരുടെ ശരീരത്തിലെ പ്രധാന നദികളും പർവ്വതങ്ങളും കപ്പൽ ചാലുകളും തുറമുഖങ്ങളും മുതൽ ഇടവഴികളും തീരെ ചെറിയ അടയാളങ്ങളും വരെ ലോതർ വിശദീകരിച്ചു തന്നു. അയാൾ ഒരു കൽക്കരിയടുപ്പ് പോലെ ഞങ്ങൾക്കിടയിലിരുന്ന് കത്തി. അയാളുടെ കഥകളിൽ നിന്നും ഞങ്ങളുടെ എല്ലുകൾക്ക് ചൂടുപിടിച്ചു. പക്ഷേ എല്ലാം അതേ വേഗത്തിൽ അവസാനിച്ചു. ഒരു ബർക്കലി കത്തിച്ച് ദീപനും ഞാനും ഇതംപ്രദമായി പുകവലി ആഘോഷിച്ച ദിവസം. ക്ഷേത്രകുളത്തിനോട് ചേർന്നുള്ള കാടുകയറിയ കുളിപ്പുരയിൽ വെച്ച് സംസ്കരിക്കപ്പെട്ട പുകയില ഞങ്ങളുടെ എല്ലാ നാടികളെയും രൂക്ഷമായി വൈദ്യുതീകരിച്ചുകൊണ്ടിരിക്കവെയാണ് താഴെ കുളത്തിൽ വെള്ളം അനങ്ങുന്നത് കേട്ടത്. ഞങ്ങൾ ഒരു ചുമയെ തൊണ്ടയിലിട്ട് ഞെരിച്ചുകൊണ്ട് ചാടി എണീറ്റു. ലോതറാണ്. നേരത്തെ ഉദിച്ച നിലാവിൽ അയാളുടെ നനഞ്ഞ ശരീരം വെട്ടിത്തിളങ്ങുന്നു. കൽപ്പടവുകളിലേക്ക് കയറിയതും തോർത്ത് അയാളുടെ അരയിൽ നിന്നും വിട്ടുപോയി. കയ്യെത്തിപ്പിടിക്കും മുമ്പ് ലോതറിൻ്റെ അനാവൃതമായ നഗ്നതയിലേക്ക് ഞങ്ങൾ ഞെട്ടലോടെ നോക്കി. പൊക്കിളിന് താഴെ ശ്മശ്രുക്കളുടെ ദാർഢ്യത്താൽ പുതിയപ്പെട്ട സ്ഥലത്ത് ഒന്നും കാണാനില്ല. കണ്ണുകൾ പരമാവധി വിടർത്തി ആ ദുരന്തം ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു. ലോതർ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. അയാൾ ഒരു തകർന്ന കപ്പലാണ്. അയാളുടെ കൈവശം സ്വന്തം ശരീരത്തിൻ്റെ ഭൂപടം പോലുമില്ല. പാവം കുളങ്ങരക്കാർ. അന്ന് രാത്രി തന്നെ സംഭവം നാട്ടിൽ പാട്ടായി. ഞങ്ങൾ മരുന്നിട്ടതേയുള്ളൂ. അത് അവിശ്വസനീയമായ വേഗത്തിൽ കത്തിപ്പടർന്നു. ആ ചൂടിൽ ലോതറിൻ്റെ നഗ്നത ഒരു പാമ്പിനെ പോലെ കിടന്നു പൊളഞ്ഞു. ഒടുവിൽ ആർപ്പുവിളിയുടെ അറ്റം കൊണ്ട് ഞങ്ങൾ അതിനെ തോണ്ടിയെടുത്ത് വായുവിലുയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷണ്ടൻ. പിറ്റേന്ന് രാവിലെ പ്രാതലിന് മുമ്പ് ലോതർ ആത്മഹത്യ ചെയ്തു. ഹലോ, അൽമസിയൂണയുടെ താഴത്തെ നിലയിലുള്ള ഫോൺ ബൂത്തിൽ നിന്നും ഞാൻ ദീപനെ വിളിക്കുകയാണിപ്പോൾ. ഹലോ, ആർക്കിടെക്ട് ദീപനാണോ? യെസ്, ദീപൻ ഹിയർ. ഹു ഈസ് സ്പീക്കിംഗ്? അവൻ്റെ കനത്ത ശബ്ദം. അവൻ കാറോടിച്ച് ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-12 വർഷത്തെ നീണ്ട ശൂന്യതയെ തട്ടിയുണർത്തി അടിമുടി രൂപാന്തരം പ്രാപിച്ച എന്നെ മുതിരക്കൽ വേണുവായി അവൻ്റെ ഉള്ളിൽ ഒന്നുകൂടി വരച്ചെടുക്കേണ്ടതുണ്ട്. പ്ലീസ് ഹറി ബോസ്, അവൻ തിരക്ക് കൂട്ടി. നിങ്ങൾ ആരാണെന്ന് പറയൂ. ഐ ആം ബിസി. ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു. അത്ഭുതം കൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് നേരത്തേക്ക് അവനൊന്നും മിണ്ടിയില്ല. പരാതി നൽകി 7 വർഷത്തിന് ശേഷവും കണ്ടെത്താൻ പറ്റാത്ത ഒരാളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മരിച്ചതായി കണക്കാക്കും. അങ്ങനെയെങ്കിൽ ദീപൻ്റെ മനസ്സിൽ ഞാൻ 2 വട്ടം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരിച്ചയാൾ തിരിച്ചു വരുമ്പോൾ ആരാണെങ്കിലും ഒരു നിമിഷം പതറിപ്പോകും. പാർപ്പിടം എന്ന മാഗസിനിൽ നിന്നെക്കുറിച്ചുള്ള ഫീച്ചർ കണ്ടു, ഞാൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിലെ ജോലിയൊക്കെ വിട്ട് അവനിപ്പോൾ മൺഹൗസ് നിർമ്മാണ രംഗത്ത് പേരെടുത്തിരിക്കുകയാണ്. കോളേജ് അധ്യാപികയായി ഭാര്യ, 6-ാം തരത്തിൽ പഠിക്കുന്ന ഒരു മകൾ. അടുത്തിടെ വാങ്ങിയ ഇന്നോവയിൽ ചാരി അവൻ നിൽക്കുന്ന ഒരു ഫോട്ടോയും മാഗസിനിലുണ്ടായിരുന്നു. സ്വസ്ഥം, സുഖം. നിനക്ക് എത്ര കുട്ടികളുണ്ട്? ദീപൻ ചോദിച്ചു. എനിക്ക് ചിരി വന്നു. എന്താണ് പറയേണ്ടത്? ഇവിടെ വന്നതിന് ശേഷം സ്മരണീയമായ ഒരു ഉദ്ധാരണം പോലും നടന്നിട്ടില്ല. ബ്ലൂമൂണിൽ ആദ്യം ലേബറായും ഇപ്പോൾ സൂപ്പർവൈസർ, മലയാളത്തിൽ പറഞ്ഞാൽ മേസ്തിരി തസ്തികയിലും ജോലി നോക്കുന്നു. ഓരോ 2 കൊല്ലത്തിലും ഓരോ സഹോദരിമാരെ കെട്ടിച്ചയക്കുന്നു. അതിനുവേണ്ടി പരമാവധി ഓവർ ടൈം എടുക്കുന്നു. ദുബായ് വരെ കാറോടിച്ച് പോയി ഡാൻസ് ബാറിൽ നൃത്തം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വിരലുകളിൽ ചുംബിക്കണമെന്നും ദീപാലംകൃതമായ അലൈൻ കൊട്ടാരത്തിന് മുന്നിലെ പുൽമൈതാനിയിൽ ഇരുന്ന് വർദ്ധ എന്ന ശീർഷയുടെ പരിമളം നുകരണമെന്നും ഒരു ഡെസേർട്ട് പാർട്ടിയിൽ വെച്ച് ലാൻഡ് ക്രൂയിസറിനെ മണ്ണിലിട്ട് കറക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ കുബൂസ് മാത്രം തിന്നുന്നു. ഒരു ആത്മകഥ എഴുതാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ ബധുവിനായി കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഞാൻ കുബൂസ് എന്ന് പേരിടും. മടുപ്പ്, വല്ലാത്തൊരു നിർവികാരത, കടുത്ത വെറുപ്പ്, മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനം, മറ്റുള്ളവർക്ക് നേരെ പെട്ടെന്ന് വീശിയെറിയാൻ പറ്റാത്ത പ്രതിഷേധത്തിൻ്റെ ഒരു ക്ഷണം, പ്രത്യേകിച്ചൊരു രുചിയോ മണമോ ഇല്ലാതെ എന്നാൽ വെറുതെ കടിച്ച് തിന്നേണ്ടി വരുന്ന ഒരു ബാധ്യത, ഇങ്ങനെ എല്ലാറ്റിൻ്റെയും നേരെ സമം ഇട്ട് കുബൂസ് എന്നെഴുതി വയ്ക്കാം. ഇതൊന്നും ഞാൻ ദീപനോട് പറഞ്ഞില്ല. വേദനകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. പക്ഷേ സന്തോഷം അങ്ങനെയല്ല, അതൊരു പൊതു സ്വത്താണ്. ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളത് തുല്യമായി വീതിച്ചേ തീരൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള സന്തോഷം ദീപനാണ്. അവനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഓർമ്മയും എനിക്കില്ല. നാട്ടിലേക്ക് പുറപ്പെടുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഫോൺ വെച്ചു. ദീപൻ്റെ മകൾക്ക് എന്തു നൽകും? ഞാൻ അൽമസ്യൂനയിലേക്ക് ഒരു ടാക്സി പിടിച്ചു. ആഡംബരമായൊരു ഷോപ്പിംഗ് നടത്താനുള്ള വകയൊന്നും കയ്യിലില്ല. ടിക്കറ്റ് പാകിസ്ഥാൻ എയർവേസിൻ്റെ ഇതാക്കിയത് തന്നെ അതുകൊണ്ടാണ്. കറാച്ചി വഴി കറങ്ങിത്തിരിഞ്ഞാണ് മുംബൈയിലെത്തുക. മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് അതൊരു പന്നിക്കൂടാണെങ്കിലും ചാർജ് താരതമ്യേന കുറവാണ്. കുട്ടിക്ക് എന്തുയരമുണ്ട്? റെഡിമെയ്ഡ് ഷോപ്പിലെ പെൺകുട്ടി ചോദിച്ചു. കുവൈറ്റ് സ്ട്രീറ്റിൽ അവളെ പലപ്പോഴായി കണ്ടു പരിചയമുണ്ട്. ഫ്രോക്കിൻ്റെ അളവ് പറയാനാവാതെ ഞാൻ കുഴങ്ങി. സാറിൻ്റെ മകൾക്കാണോ? അവൾ ചോദിച്ചു. അതെ, എനിക്കപ്പോൾ അങ്ങനെ പറയാൻ തോന്നി. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 10-11 വയസ്സ് കാണും. 11 വയസ്സ്, ഞാൻ പറഞ്ഞു. ദീപനെപ്പോലെ സുരക്ഷിതമായ ഒരു ചുറ്റുപാടിലാണ് എൻ്റെ കാര്യങ്ങൾ നീങ്ങിയിരുന്നതെങ്കിൽ ഇതേ പ്രായത്തിൽ ഒരു കുട്ടി എനിക്കും കാണുമായിരുന്നു. ധാരാളം ഉടുപ്പുകൾ പെൺകുട്ടി എൻ്റെ മുന്നിൽ വെച്ചു. ഒരു വയലറ്റ് ഫ്രോക്ക് എടുത്ത് അതിൽ പ്രിൻ്റ് ചെയ്ത വെള്ള പൂക്കളിലൂടെ വിരലോടിച്ച് പെൺകുട്ടി പറഞ്ഞു, ബേബീസ് ബ്രത്ത്, കുഞ്ഞിൻ്റെ നിശ്വാസം. വയലറ്റിൽ വെള്ള ഷെയ്ഡ് നല്ല ഭംഗിയായിരിക്കും. ബേബീസ് ബ്രത്ത് പൂന്തോട്ടങ്ങളിൽ ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന ഒരിനം പൂക്കളാണെന്നും കുഞ്ഞുങ്ങളുടെ പല്ലിനോളം വലിപ്പമുള്ള അതിൻ്റെ ഇതളുകളിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ മുലപ്പാലിൻ്റെ മണം പരക്കുമെന്നും പറഞ്ഞ് ആ ഉടുപ്പ് അവൾ എനിക്ക് നീട്ടി. അത് വാങ്ങിയപ്പോൾ ദീപൻ്റെ മകൾ ഒരു കുഞ്ഞായി എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നി. പാൽമണമുള്ള അവളുടെ നനുത്ത കവളിൽ ഞാൻ മുഖം ചേർത്ത് ഉമ്മ വെച്ചു. പാക്ക് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു. വിമാനത്തിൽ എന്നോടൊപ്പം ബ്ലൂമൂണിലെ ലേബേഴ്സായ അമാനുള്ള ഖാനും അഫ്രോസുമുണ്ട്. പ്രമേഹരോഗിയായ അമാനുള്ളയ്ക്ക് 60 കഴിഞ്ഞു. അയാളുടെ കീറപ്പായയും തകരപ്പെട്ടിയും പാകിസ്ഥാനിലെ സാധാരണക്കാരൻ്റെ വില കുറഞ്ഞ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. എങ്ങനെയെങ്കിലും ഒരു മെഷീൻ ഗൺ സ്വന്തമാക്കുകയായിരുന്നു അഫ്രോസിൻ്റെ ലക്ഷ്യം. ഉണക്കറൊട്ടിയും തൈരും കഴിച്ച് കൂടുതൽ നേരം ജോലി ചെയ്ത് അവൻ തൻ്റെ ഉദ്ദേശം സാധിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ചെന്നയുടനെ അമ്മാവൻ്റെ ഗാതകന് നേരെ നിറയൊഴിക്കണം. അതിലപ്പുറത്തേക്ക് തൽക്കാലം ഒന്നും അവൻ ചിന്തിക്കുന്നില്ല. എനിക്കിപ്പോൾ ഇതിലൊന്നും വലിയ അത്ഭുതം തോന്നാറില്ല. ഒരുമാതിരി കടുത്ത നിർവികാരത. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഉറയ്ക്കാത്ത സിമൻറ്റ് കട്ടകൾ പോലെ മനുഷ്യർ കെട്ടിടങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് നേരിൽ കണ്ടവനാണ് ഞാൻ. കൊടും ചൂടിൽ ദാഹം തീർക്കാൻ ഐസ് വെള്ളം കുടിച്ച് കുറേ പേർ എൻ്റെ കണ്ണിന് താഴെ ചത്തു വീണിട്ടുണ്ട്. മുംബൈയിൽ ഇറങ്ങിയതും ദീപനെ ഡയൽ ചെയ്തു. നാളെ കാലത്ത് നാട്ടിലെത്തുമെന്ന് അറിയിച്ചു. അവൻ ബിസിയാണ്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. ഒരു ട്രാവൽസുകാരൻ്റെ കൂടെ പോയി 50 രൂപയ്ക്ക് കുളിയും പല്ലുതേപ്പും ഭക്ഷണവും സാധിച്ചു. ബസ് പുറപ്പെടും മുമ്പ് ബേബി സ്പ്രത് ബാഗിൽ തന്നെ ഉണ്ടെന്ന് അതിൻ്റെ സിബ് വലിച്ച് ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു. മണ്ണിൽ രൂപകൽപ്പന ചെയ്ത ആകർഷണീയമായൊരു വീടായിരുന്നു ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ദീപൻ സ്വന്തം കാര്യത്തിൽ വലിയ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പോളിഷിട്ട വെട്ടുകല്ലുകൾ ഭിത്തികളിൽ ഉറപ്പിച്ചു എന്നതൊഴിച്ചാൽ രണ്ട് നിലയിൽ ഒരു ഇടിവെട്ട് സാധനം എന്ന വിശേഷണമായിരിക്കും ആ വീടിന് ചേരുക. ഞാൻ കോളിംഗ് ബെൽ അമർത്തി. അകത്തെവിടെയോ ഒരു പിയാനോ ശബ്ദിച്ചു. വാതിൽ ശബ്ദം ഉണ്ടാക്കാതെ അല്പം തുറന്ന് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ശരീരം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനുള്ളിൽ നിന്നും പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നി. മൂക്കിൽ നിന്നും കണ്ണട എടുത്ത് അതിൻ്റെ ബ്രൗൺ നിറത്തിലുള്ള ചട്ട തുടച്ചുകൊണ്ട് അവർ ചോദിച്ചു, എന്താ? എന്നെപ്പറ്റി ദീപൻ ഏതാണ്ടൊരു ചിത്രം നൽകിയിരിക്കുമല്ലോ എന്ന് ഭാവിച്ച് അല്പം സ്വാതന്ത്ര്യം കൂടുതൽ എടുത്ത് ഞാൻ ചിരിച്ചു. എൻ്റെ പേര് വേണു ദീപൻ. ഞാൻ പറഞ്ഞത് തീരു മുമ്പ് ഡോർ ഉറക്കെ അടച്ച് അവർ അകത്തേക്ക് പോയി. പരിചയപ്പെടുത്തുമ്പോൾ മുതിരയ്ക്കൽ എന്ന അനുബന്ധം ചേർക്കാത്തത് കൊണ്ടാണോ ദീപൻ്റെ ഭാര്യ ഇങ്ങനെ പെരുമാറിയത്? ചിലപ്പോൾ നൂറുകൂട്ടം വേവലാതികൾക്കിടയിൽ എന്നെപ്പറ്റി പറയാൻ അവന് നേരം കിട്ടിക്കാണില്ല. ഏതായാലും ദീപൻ അകത്തുണ്ടല്ലോ. ഞാൻ ലേസ് അഴിച്ച് ഷൂസിൽ നിന്നും പാദം വലിച്ചെടുത്ത് സിറ്റൗട്ടിലെ ചുവൽ കസേരയിലിരുന്നു. ടീപ്പോയ്ക്ക് മേൽ കുറേ പത്രങ്ങളും മാഗസിനുകളും ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ നിന്നും വന്ന കാറ്റിൽ ഒരു പേപ്പർ താഴെ വീണപ്പോൾ ഞാനിതെടുത്ത് ടീപ്പോയിൽ വെച്ചു. അപ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ദീപൻ പുറത്തു വന്നു. ഞാൻ എഴുന്നേറ്റു. ചെറുവിരലുയർത്തി മേൽച്ചുണ്ടിൻ്റെ ഇടത്തെ അറ്റം ഏങ്കോണിപ്പിച്ച് ഒരു സെക്കൻഡ് എന്നവൻ ആംഗ്യം കാണിച്ചു. ഫോണിലെ സംഭാഷണം കഴിഞ്ഞ് ഉടൻ ആവേശത്തോടെ വന്ന് ഊഷ്മളമായ ഒരാലിംഗനത്താൽ അവൻ എന്നെ ഞെരിക്കുമെന്നും ഞങ്ങളുടെ ബഹളം കേട്ട് അവൻ്റെ ഭാര്യ അയ്യോ ഞാൻ ഇയാളുടെ നേരെയാണല്ലോ വാതിലടച്ചത് എന്ന് വിഷമിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ മൊബൈൽ കട്ട് ചെയ്തതിന് പുറകെ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ദീപൻ ചോദിച്ചു, വേണുവല്ലേ? അതെ. നമ്മൾ കണ്ടിട്ടിപ്പോൾ 13 വർഷമായി. അതെ. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ അല്ലേ? അതെ. ഏതു നേരത്തും ഇങ്ങനെ 100 കൂട്ടം ഫോൺ കോളുകളും യാത്രയും, ഫുൾ ടൈം എൻഗേജ്ഡ്. കൊല്ലങ്ങൾ പോകുന്നത് അറിയില്ല. കുടിക്കാൻ ചായ? ഞാൻ തലയാട്ടി. അവനകത്തേക്ക് പോയി. കഠിനമായ ഒരു ഏകാന്തത എന്നെ വിഴുങ്ങി. ദീപൻ ട്രെയിൽ നിന്നും ചായക്കപ്പ് സോസറിലേക്ക് വെച്ച് എനിക്ക് നീട്ടി. മൊബൈൽ വീണ്ടും ശബ്ദിച്ചു. ഹലോ എന്ന് ഉറക്കെ ചിരിച്ച് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ആശ്വാസം, ഇവനപ്പോൾ ചിരിക്കാനൊക്കെ അറിയാം. ചായയിൽ കലർത്തിയ സുഗന്ധദ്രവ്യങ്ങളുടെ വാസന എന്നെ വീണ്ടും മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അറബികൾ ഇങ്ങനെ നറുമണമുള്ള പാനീയങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനിപ്പോൾ ഏതോ ഒരു മണൽ ഗ്രാമത്തിൽ ദാഹിച്ചു നിൽക്കുകയാണ്. സൗഹൃദത്തിൻ്റെ അവശേഷിക്കുന്ന ജലാംശവും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് മേൽ ഭയാനകമായൊരു മണൽക്കാറ്റ് ചിറകുവിരിക്കുകയാണ്. ദീപൻ തിരിച്ചു വന്ന് എനിക്ക് നേരെ ചുരൽക്കസേരയിലിരുന്നു. ബാഗിലെ സമ്മാനപ്പൊതി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, നിൻ്റെ മോളെവിടെ? അതിനുത്തരമായി ഒരു ഇന്നോവ പാഞ്ഞു വന്ന് പോർച്ചിൽ നിന്നു. ഡോർ തുറന്ന് ചുറുചുറുക്കോടെ ഒരു പെൺകുട്ടി ഇറങ്ങി. മോളെത്തി, ദീപൻ പറഞ്ഞു. പപ്പ എന്ന് വിളിച്ച് സിറ്റൗട്ടിലേക്ക് കയറിയതും ഞാൻ അവളെ പിടിച്ച് അരികിൽ നിർത്തി. ആ വലിയ കണ്ണുകളിലേക്ക് വാത്സല്യത്തോടെ നോക്കി. എന്താ മോളുടെ പേര്? അയാം നീതു, മൂർച്ചയുള്ള മറുപടി. ഈ അങ്കിളിനെ അറിയാമോ? തോളുകൾ വെട്ടിച്ച് കൃത്രിമമായ ആശ്ചര്യമുഖം മുഖത്തു വരുത്തി അവൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം ദാറ്റ് വി മീറ്റ്. ദെൻ ഹൗ ക്യാൻ ഐ നോ യു? നീതു പപ്പയെ നോക്കി കണ്ണിറുക്കി. എൻ്റെ ജാളിത ദീപനെ രസിപ്പിച്ചു. അവൻ മകളോട് പറഞ്ഞു, മോളു, ഹീ ഈസ് മൈ ഓൾഡ് ഫ്രണ്ട് വേണു. പെട്ടെന്ന് വൃദ്ധനായതുപോലെ എനിക്ക് തോന്നി. ഹലോ, നീതു കൈനീട്ടി. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് മടിയിലിരുത്തി. ബേബി സ്പ്രത്തിൻ്റെ ദളങ്ങൾ പോലെ മൃദുലമായ കവിളുകൾ, മുലപ്പാലിൻ്റെ മണം. ഒരു സന്ദർശകൻ്റെ സങ്കോചങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് ഞാൻ പതുക്കെ ഒരച്ഛനായി. അവളെ വാരി നെഞ്ചോട് ചേർത്ത് കവിളിൽ ഒരുമ നൽകി. പെട്ടെന്ന് എൻ്റെ പിടിയിൽ നിന്ന് നോ അങ്കിൾ വിട്, നൗ ഐ ആം ഇൻ 6th standard എന്ന് കുതറിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. എൻ്റെ നേരെ രൂക്ഷമായി നോക്കി അകത്തേക്ക് നടന്നു. എൻ്റെ പരിഭ്രമം കണ്ട് ദീപൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവൾക്ക് അവളെ സൂക്ഷിക്കാൻ അറിയാം. 2 വയസ്സായ പെങ്കൊച്ചിനെ പോലും വെറുതെ വിടാത്ത നാടായത്. 10-15 കൊല്ലം മരുഭൂമിയിൽ കിടന്ന് നിനക്കിതൊന്നും മനസ്സിലാവില്ല. ഇവിടുത്തെ സെക്ഷാലിറ്റിയൊക്കെ എവിടെ എത്തിയെന്നാണ് നിൻ്റെ വിചാരം? നമ്മുടെ നാട് പുരോഗമിച്ചു പോയടേ. അപ്പോഴാണ് ഞാൻ നീതുവിൻ്റെ ശരീരത്തെപ്പറ്റി ബോധവാനായത്. അവളൊരു കുട്ടിയല്ലെന്ന് എനിക്ക് തോന്നി. അവളുടെ കുഞ്ഞുമുലകളുടെ ചൂടും ചർമ്മത്തിൻ്റെ പകിട്ടും സൗരഭ്യവും എന്നെ ശ്വാസം മുട്ടിച്ചു. പെട്ടെന്ന് മനസ്സിലേക്ക് നഗ്നനായ ലോതർ കയറി വന്നു. ഇപ്പോൾ ആർപ്പുവിളികളുടെ അറ്റത്ത് ഒരു ചതഞ്ഞ പാമ്പിനെപ്പോലെ പിടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ആൾക്കൂട്ടം ഒന്നടങ്കം വിളിച്ചു പോകുന്നു, ഷണ്ടൻ ഷണ്ടൻ. ഗേറ്റ് കടന്നതും നീതുവിന് കൊണ്ടുവന്ന സമ്മാനം ഞാൻ ബാഗിൽ നിന്നെടുത്തു. കുവൈത്താത്തിൽ നിന്ന് വാങ്ങുമ്പോൾ മുലപ്പാലിൻ്റെ മണമുണ്ടായിരുന്നു ബേബി സ്പ്രത്. ഒരു ശവപ്പെട്ടിക്ക് മുകളിൽ കിടന്ന് വാടിപ്പോയ പൂക്കുല പോലെ ആ ഫ്രോക്ക് ഞാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഉടുപ്പ് ഇനി ഒരു കുട്ടിക്കും പാകമാവില്ല.